അധ്യായം 96. ധനികനായ ഒരു പ്രമാണിക്ക് യേശു നൽകുന്ന ഉത്തരം. മത്തായി 19:16-30, മർക്കോസ് 10:17-31, ലൂക്കോസ് 18:18-30. അവലോകനം. നിത്യജീവനെക്കുറിച്ച് ധനികനായ ഒരാൾ ചോദിക്കുന്നു. യേശു പെരിയയിലൂടെ യെരുശലേമിലേക്കുള്ള യാത്ര തുടരുന്നു. ഒരു ധനികനായ ചെറുപ്പക്കാരൻ യേശുവിന്റെ അടുത്തേക്ക് ഓടിവന്ന് യേശുവിന്റെ കാൽക്കൽ വീഴുന്നു. അയാൾ ഒരു പ്രമാണിയായിരുന്നു. സാധ്യതയനുസരിച്ച് സിനഗോഗിലെ ഒരു അധ്യക്ഷനോ സൻഹെദ്രിനിലെ ഒരു അംഗമോ. "നല്ലവനായ ഗുരുവേ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്?" എന്നയാൾ ചോദിക്കുന്നു. ലൂക്കോസ് 8:41, 18:18, 24:20. മറുപടിയായി യേശു, "താങ്കളെന്താണ് എന്നെ നല്ലവൻ എന്നു വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല" എന്നു പറയുന്നു. ലൂക്കോസ് 18:19. നല്ലവൻ എന്നത് ഒരു സ്ഥാനപ്പേരായിട്ടായിരിക്കാം അയാൾ ഉപയോഗിച്ചത്. ഇതുപോലുള്ള സ്ഥാനപ്പേരുകൾ ഉപയോഗിച്ചാണ് റബ്ബിമാരെ അഭിസംബോധന ചെയ്തിരുന്നത്. യേശു ഒരു നല്ല അധ്യാപകനായിരുന്നെങ്കിലും നല്ലവൻ എന്ന സ്ഥാനപ്പേര് ദൈവത്തിനു മാത്രമേ യോജിക്കുകയുള്ളെന്ന് യേശു പറയുകയായിരുന്നു. തുടർന്ന് യേശു അയാളോട് പറയുന്നു, "ജീവൻ ലഭിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക." "ഏതെല്ലാം കൽപ്പനകൾ?" എന്നയാൾ ചോദിച്ചപ്പോൾ യേശു 10 കൽപ്പനകളിൽ 5 എണ്ണം എടുത്തു പറയുന്നു. "കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക." കൂടുതൽ പ്രധാനപ്പെട്ട മറ്റൊരു കൽപ്പന കൂടി യേശു കൂട്ടിച്ചേർക്കുന്നു, "അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക." മത്തായി 19:17-19. ആ യുവാവ് യേശുവിനോട് പറഞ്ഞു, "ഇതെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്?" മത്തായി 19:20. നിത്യജീവൻ ലഭിക്കുന്നതിനായി ശ്രദ്ധേയമായ എന്തോ താൻ ചെയ്യണമെന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടാകും. ആ യുവാവിന്റെ ആത്മാർത്ഥത കണ്ടപ്പോൾ യേശുവിന് അയാളോട് സ്നേഹം തോന്നി. മർക്കോസ് 10:21. എന്നാലും അയാൾ ഒരു കടമ്പ കടക്കേണ്ടിയിരുന്നു. വസ്തുവകകളെ അമിതമായി സ്നേഹിച്ചിരുന്ന ആ യുവാവിനോട് യേശു പറയുന്നു, "ഒരു കുറവ് നിനക്കുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. എന്നിട്ട് വന്നെന്റെ അനുഗാമിയാകുക." അതെ, തിരിച്ചു നൽകാൻ കഴിവില്ലാത്ത ദരിദ്രർക്ക് തനിക്കുള്ളതെല്ലാം കൊടുത്തിട്ട് അയാൾക്ക് യേശുവിനെ അനുഗമിക്കാമായിരുന്നു. എന്നാൽ അയാൾ ഇതു കേട്ട് സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോയി. ഒരുപക്ഷേ യേശു സഹതാപത്തോടെ അയാളെ നോക്കി നിന്ന് കാണും. അയാൾക്ക് ധാരാളം വസ്തുവകകളുണ്ടായിരുന്നു. അവയോടുള്ള അമിതമായ സ്നേഹം യഥാർത്ഥ ധനം എന്തെന്ന് മനസ്സിലാക്കുന്നതിൽ നിന്ന് അയാളെ തടഞ്ഞു. മർക്കോസ് 10:21-22. യേശു പറയുന്നു, "സമ്പത്തുള്ളവർക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ എത്ര പ്രയാസമാണ്." ലൂക്കോസ് 18:24. യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ശിഷ്യന്മാർ ആശ്ചര്യപ്പെടുന്നു. യേശു തുടരുന്നു, "ഒരു ധനികൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം ഒരു സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്." ഇതു കേട്ട ശിഷ്യന്മാർ, "അങ്ങനെയെങ്കിൽ ആരെങ്കിലും രക്ഷപ്പെടുമോ?" എന്ന് ചോദിച്ചു. "ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ അത്ര പ്രയാസമാണോ?" യേശു അവരെ തന്നെ നോക്കി ഇങ്ങനെ പറഞ്ഞു, "മനുഷ്യർക്കസാധ്യമായത് ദൈവത്തിനു സാധ്യം." ലൂക്കോസ് 18:25-27. അവർ ആ ധനികനെപ്പോലെയല്ലായിരുന്നു. അവർ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചവരാണ്. ഇതു മനസ്സിൽ പിടിച്ചുകൊണ്ടായിരിക്കാം പത്രോസ് ഇങ്ങനെ പറയുന്നത്, "ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് അങ്ങയെ അനുഗമിച്ചിരിക്കുന്നു. ഞങ്ങൾക്കെന്തു കിട്ടും?" അവരുടെ ശരിയായ തീരുമാനത്തിന് ഒടുവിൽ നല്ല ഫലമുണ്ടാകുമെന്ന് യേശു പറയുന്നു. പുനഃസൃഷ്ടിയിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വമാർന്ന സിംഹാസനത്തിലിരിക്കുമ്പോൾ എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേലിന്റെ 12 ഗോത്രത്തെയും ന്യായം വിധിക്കും. മത്തായി 19:27-28. ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന അതേ അവസ്ഥ ഭൂമിയിൽ വീണ്ടും കൊണ്ടുവരുന്നൊരു സമയമായിരുന്നു യേശുവിന്റെ മനസ്സിലുണ്ടായിരുന്നതെന്ന് വ്യക്തം. യേശുവിനോടൊപ്പം പത്രോസിനും മറ്റു ശിഷ്യന്മാർക്കും ആ പറുദീസ ഭരിക്കാനുള്ള പദവി ലഭിക്കും. അവർ ചെയ്ത ഏതു ത്യാഗങ്ങൾക്കും തക്ക മൂല്യമുള്ളതാണ് ഈ അനുഗ്രഹം. അനുഗ്രഹങ്ങൾ ഭാവിയിലേക്കുള്ളവ മാത്രമായിരുന്നില്ല, അവയിൽ ചിലത് അപ്പോൾ തന്നെ യേശുവിന്റെ ശിഷ്യന്മാർക്ക് ലഭിക്കുന്നു. ദൈവരാജ്യത്തെപ്രതി വീടുകളെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ ഉപേക്ഷിക്കേണ്ടി വന്ന ഏതൊരാൾക്കും ഇതെല്ലാം ഈ കാലത്തുതന്നെ അനേകം മടങ്ങു ലഭിക്കും. വരാൻ പോകുന്ന വ്യവസ്ഥിതിയിൽ നിത്യജീവനും ലഭിക്കും എന്നാണ് യേശു പറഞ്ഞത്. ലൂക്കോസ് 18:29-30. അതെ, ശിഷ്യന്മാർ എവിടെ പോയാലും കുടുംബാംഗങ്ങളുമായി ആസ്വദിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുപ്പമുള്ളതും വിലപ്പെട്ടതുമായ ഒരു സഹോദരബന്ധം സഹാരാധകരുമായി ആസ്വദിക്കാനാകും. ഈ സഹോദരബന്ധം ആ യുവധനികന് നഷ്ടമായി കാണാനാണ് സാധ്യത. കൂടാതെ ദൈവത്തിന്റെ സ്വർഗീയ രാജ്യത്തിലെ ജീവിതവും നഷ്ടമായി കാണും. യേശു തുടരുന്നു, എന്നാൽ മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. മത്തായി 19:30. യേശു ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്താണ്? ജൂത നേതാക്കന്മാരിൽ ഒരാളായിരുന്ന ധനികനായ ഈ പ്രമാണി മുമ്പന്മാരിൽ ഒരാളാണ്. ദൈവകൽപ്പന അനുസരിക്കുന്ന ആളായതുകൊണ്ട് അയാൾ യേശുവിന്റെ ശിഷ്യനായിത്തീരുന്നതിനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഉള്ള സാധ്യത ഏറെയായിരുന്നു. എന്നാൽ അയാളുടെ ജീവിതത്തിൽ സമ്പത്തിനും വസ്തുവകകൾക്കുമാണ് ഒന്നാം സ്ഥാനം. ഇതിനു വിപരീതമായി യേശുവിന്റെ പഠിപ്പിക്കൽ സത്യമാണെന്നും അത് ജീവനിലേക്ക് നയിക്കുമെന്നും അന്നുണ്ടായിരുന്ന സാധാരണക്കാർ മനസ്സിലാക്കി. അങ്ങനെ പിമ്പന്മാരായിരുന്നവർ ഇപ്പോൾ മുമ്പന്മാരാകാൻ പോകുന്നു. അവർക്ക് സ്വർഗത്തിൽ യേശുവിനോടൊപ്പം സിംഹാസനങ്ങളിലിരുന്ന് ഭൂമിയിലെ പറുദീസ ഭരിക്കുന്ന അവസരത്തിനായി നോക്കിപ്പാർത്തിരിക്കാം. പുനരവലോകന ചോദ്യങ്ങൾ. യേശുവിനെ സമീപിച്ച വ്യക്തി എങ്ങനെയുള്ള ആളായിരുന്നു? നല്ലവൻ എന്ന് യേശുവിനെ വിളിച്ചപ്പോൾ യേശു എതിർത്തതെന്തുകൊണ്ട്? തന്റെ അനുഗാമികൾക്ക് യേശു എന്തു പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നു? മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകുന്നത് എങ്ങനെ?